ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ തന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ അവനിൽ വലിയ മഹത്തായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ആ നിമിഷം തന്നെ അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ദൈവമുൻപാകെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ ശക്തി പ്രാപിക്കുന്നു. അവൻ ദൈവമകനായും ദൈവം അവന്റെ പിതാവായും തീരുന്നു. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായും സ്വീകരിക്കുന്ന ആരിലും തന്നെ ഈ വ്യത്യാസങ്ങൾ ഉളവാകുന്നു. ദൈവമക്കളോട് ദൈവം രണ്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു. ഒന്നാമതായി, നാം അവനെ എപ്പോഴും ഏത് സാഹചര്യത്തിലും ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവൻ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിപ്പാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവൻ നമ്മെ എപ്പോഴും സ്നേഹിക്കുമെന്ന് നാം വിശ്വസിക്കണം. അവൻ നമുക്കായി കരുതുന്നുവെന്ന് നാം എപ്പോഴും അറിയണം. നാം എത്ര വലിയ കഷ്ടതയിലായിരുന്നാലും ദൈവം നമുക്കായി കരുതുന്നു. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്നറിഞ്ഞ് എല്ലാ സാഹചര്യത്തിലും നാം അവനെ സ്തുതിക്കണം. ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതിൽ തൻ്റെ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ശക്തിയാൽ തന്നെ അവൻ നമ്മെ സഹായിപ്പാനായി ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നത് അവൻ്റെ ഈ ശക്തി തന്നെയാണെന്നത് നാം അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യുവാനായി നാം പ്രേരിപ്പിക്കപ്പെടാം. എന്നാൽ നന്മ ചെയ്യുവാനായി അവൻ നമ്മെ എപ്പോഴും സഹായിക്കും. ഇത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ നാം അവനിൽ ആശ്രയിക്കണം. എന്നിട്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. രണ്ടാമതായി, ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നതാണ്. നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളായിരിക്കാം, അവർ വഷളന്മാരായിരിക്കാം, എന്നാലും നാം അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം, അവരെ സേവിക്കണം, അവരോട് ക്ഷമിക്കണം. യേശുക്രിസ്തുവിനെയും അവൻ്റെ സ്നേഹത്തെയും കുറിച്ച് അവരോട് പറയുകയും വേണം. നമുക്ക് ഈ കൽപ്പനകളെ അനുസരിക്കാം. അതിനുള്ള ശക്തി അവൻ നമുക്ക് നൽകും. നാം അവൻ്റെ വചനത്തിൽ നിന്ന് അവനെക്കുറിച്ച് അധികമായി അറിയുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അവനോട് സംസാരിക്കുകയും അവനു വേണ്ടി പാടുകയും വേണം. നമ്മെ സഹായിപ്പാനായി നാം അവനോട് ആവശ്യപ്പെടണം. നാം അവനെ കാണുന്നില്ല എങ്കിലും അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം അവനോട് സംസാരിക്കുന്നത് കേൾപ്പാൻ അവൻ താല്പര്യപ്പെടുന്നു. ഓരോ ദിവസവും മറ്റെല്ലാ കാര്യങ്ങളും നീക്കി വച്ചിട്ട് നാം അവനോട് സംസാരിക്കണം. കുറഞ്ഞ പക്ഷം എല്ലാ ഞായറാഴ്ചയും മറ്റു വിശ്വാസികളുമായി കൂട്ടായ്മ ആചരിക്കണം. സഹവിശ്വാസികളുമായി ചേർന്ന് നാം അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ ദാനത്തെയും ഓർക്കണം. അതിനുവേണ്ടി അവനെ സ്തുതിക്കുകയും വേണം. അങ്ങനെ വിശ്വാസികൾ ഒന്നിച്ച് അവൻ്റെ ഇഷ്ടത്തെ ചെയ്യണം. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നാം അതിനെ ഓർത്ത് സങ്കടപ്പെടുകയും അവനോട് പറയുകയും വേണം. നമ്മുടെ തെറ്റിനെ അവനോട് ഇപ്രകാരം പറയുക: പിതാവായ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കുക. ഇനിയും ഇത് ആവർത്തിക്കാതിരിപ്പാൻ കൃപ നൽകുക. അവൻ നിശ്ചയമായി നമ്മോട് ക്ഷമിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നാം എപ്പോഴും അവനെ ആശ്രയിക്കുകയും അവൻ കൽപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാം. പ്രിയ സുഹൃത്തെ, നീ അവൻ്റെ പൈതലോ? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയോ? ഇല്ല എങ്കിൽ കർത്താവിൽ ഇപ്പോൾ ആശ്രയിക്കുക. അവനോട് ഇപ്രകാരം പറയുക: പ്രിയ കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കുക. നന്മ ചെയ്യുവാനുള്ള ശക്തി എനിക്ക് നൽകുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.